I want to share a few thoughts of preparing our hearts so that God can fill us with His Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് നമ്മെ നിറയ്ക്കുമാറ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള ചില വചനങ്ങൾ നിങ്ങളുമായിട്ട്
പങ്കുവയ്ക്കുവാൻ. Pray for those, along with those who speak for the power of the Holy Spirit tomorrow evening.
നാളെ വൈകുന്നേരം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നു.
First of all, we have to remove from our minds so many wrong ideas that we have.
നമുക്ക് ഉള്ള പല തെറ്റായ ആശയങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് നാം ആദ്യമായി തന്നെ നാം നീക്കിക്കളയേണ്ടതുണ്ട്.
Because we have seen and heard in our surroundings so many things about what the fullness of the Spirit means.
ആത്മനിറവ് എന്താണ് എന്നുള്ളതിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നാം കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ തെറ്റായ ധാരണകൾ
മാറിപ്പോകേണ്ടതുണ്ട്.
പരിശുദ്ധാത്മ നിറവ് എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് നമുക്ക് അറിയില്ല.
See what Jesus said in John chapter 7.
യോഹന്നാൻ 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക.
He said in John 7 and verse 37, if anyone thirsts, let him come to me and drink.
ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 37-ാം വാക്യത്തിന്റെ അവസാനം.
He who believes in me,
എന്നെ വിശ്വസിക്കുന്നവന്റെ
innermost being will flow rivers of living water.
ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു.
This he spoke about the Holy Spirit.
ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു
പറഞ്ഞത്. ഇത്
അവനിൽ വിശ്വസിച്ച ആളുകൾക്ക്
വേണ്ടിയായിരുന്നു.
ഏതെങ്കിലും ചില പ്രത്യേക ദൈവദാസന്മാർക്ക്
വേണ്ടിയുള്ള
വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു കാര്യമാണ്.
The Spirit was not yet given because Jesus was not yet glorified.
അവിടെ യേശുവിന്റെ തേജസ്സിലേക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് ആത്മാവ് ലഭിച്ചിട്ടില്ലായിരുന്നു, നൽകിയിട്ടില്ലായിരുന്നു എന്ന് നമ്മുടെ വായിക്കുന്നത്.
There's another thing that Jesus said in John chapter 3.
യോഹന്നാൻ 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്.
In verse 8.
8-ാം വാക്യം.
The wind blows where it wishes. You hear the sound, but you do not know where it comes or whence it goes. So is everyone born of the Holy Spirit.
കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഓടുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
Jesus uses the wind as a picture of the Holy Spirit.
ഇവിടെ കാറ്റിനെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചിത്രമായി യേശുക്രിസ്തു ഉപയോഗിക്കുന്നു.
And what he's saying is, the wind blows where it wishes. You cannot control it.
കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, കാറ്റിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല.
ഇന്ന്
കാറ്റ് ഇങ്ങോട്ട് വരട്ടെ, നാളെ അങ്ങോട്ട് പോകട്ടെ എന്ന് നിങ്ങൾക്ക് കാറ്റിനോട് പറയുവാൻ കഴിയുകയില്ല.
You can only hear the sound of it.
നിങ്ങൾക്ക് കാറ്റിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും.
But it's very difficult to say, it says here, you don't know where it comes from, where it is going.
എന്നാൽ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ല.
So is everyone who is born of the Holy Spirit.
ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാണ്.
So that means the way God leads each person born of the Spirit is different.
ആത്മാവിൽ ജനിച്ച ഓരോ വ്യക്തിയും ദൈവം നയിക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്.
You cannot say it must be like this, it must be like that.
അത് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ല.
That is the main teaching of this verse.
ഈ വാക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം
മനസ്സിലാക്കുന്നത്
ആ വ്യക്തി അനുഭവിച്ചതുപോലെ എനിക്കും അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ല.
ആത്മാവിന്റെ
ശക്തിയുടെ ആന്തരിക യാഥാർത്ഥ്യം എല്ലാവരെയും സംബന്ധിച്ചോളം ഒരുപോലെയാണ്.
The outward manifestation of that can be different in different people.
എന്നാൽ വ്യത്യസ്തരായ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് നിറവിന്റെ ബാക്കിയായ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്.
If you understand that, you will not want what somebody else has.
അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് ഉള്ള കാര്യമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്.
You will be happy with the way God wants to work with you.
നിങ്ങൾ എങ്ങനെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ സന്തുഷ്ടരായിരിക്കും.
See, if a diamond is wrapped up in very expensive box or wrapped up in old newspaper, it's the same value.
ഒരു വജ്രക്കട്ടയെ കുറിച്ച് ചിന്തിക്കുക, അത് ഒരു വളരെ മനോഹരമായ നല്ല ഒരു ബോക്സിനകത്താണ് അത് പൊടിഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിലും അത് ഒരു വിലയില്ലാത്ത ന്യൂസ് പേപ്പറിൽ പൊടിഞ്ഞിരിക്കുകയാണെങ്കിലും ആ വജ്രത്തിന്റെ ഡയമണ്ടിന്റെ മൂല്യത്തിന് ഒരു കുറവും വരുന്നില്ല.
See, if you get a gift, you don't see what the wrapping is. Inside is a diamond.
നിങ്ങൾക്ക് ആ സമ്മാനം കിട്ടിയാൽ അതിന്റെ പുറത്തെ കവറെങ്ങനെയാണ് എന്നല്ല നിങ്ങൾ നോക്കുന്നത്. അത് തുറക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഉള്ള ഈ ഡയമണ്ട് ആണ് ഏറ്റവും മുഖ്യം.
And so, I find that a lot of Christians are taken up with the external wrapping in which the Holy Spirit is given.
ഇന്ന് പല ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിന് നൽകപ്പെടുന്ന ബാഹ്യമായ ആവരണത്തിലാണ് അവരുടെ കണ്ണ് മുഴുവൻ.
And that is why they get into confusion.
അതുകൊണ്ടാണ് അവർക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അവരുടെ മനസ്സിൽ ഉദിക്കുന്നത്.
Because actually they are not looking for the Holy Spirit, they are looking for the experience that they heard somebody else have.
പരിശുദ്ധാത്മാവിനെയല്ല അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്, മറ്റൊരു വ്യക്തിക്കുണ്ടായ അനുഭവത്തെയാണ് അവർ അന്വേഷിക്കുന്നത്.
And I have actually seen, when you pray for the power of the Holy Spirit, some people immediately just begin to shake and mumble something because they heard somebody else do that.
പരിശുദ്ധാത്മാവിന് വേണ്ടി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലർ അവര് പെട്ടെന്ന് അവര് ഇങ്ങനെ ഒന്ന് പുലങ്ങുകയും ചില വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. കാരണം മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത് കേട്ടതുകൊണ്ട് അതിനെ അനുഗ്രഹിക്കാൻ
ശ്രമിക്കും.
എന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ അങ്ങനെ അവര് മനുഷ്യരുമായി ചെയ്യുന്ന ആ പ്രവൃത്തി കൊണ്ട്
തടുക്കുകയാണ്. The same type of beautiful box that somebody else got,
മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ അതേ മനോഹരമായ ഒരു പെട്ടി തന്നെയാണ് നിങ്ങൾക്കും കിട്ടുന്നത്.
He got a diamond, you got nothing inside it.
എന്നാൽ അദ്ദേഹത്തിന് ഒരു ഡയമണ്ട് കിട്ടി, ഒരു വജ്രം കിട്ടി, പക്ഷെ നിങ്ങൾക്ക് ആ ബോക്സിനകത്ത് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ,
what is that?
അതിന് എന്തുകൊണ്ടാണ്?
You wanted the box.
നിങ്ങൾക്ക് ആ പെട്ടി മാത്രം
മതിയായിരുന്നു.
അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രത്യേക അനുഭവത്തിന് വേണ്ടിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്.
But for the inner power.
എന്നാൽ ആന്തരികമായ ശക്തിക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നു.
So many people ask me, what is the mark of being filled with the Holy Spirit?
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന്റെ അടയാളം എന്താണ് എന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്.
I see, that is what Jesus said in Acts 1 verse 8.
അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 8 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്.
Acts 1:8, you shall receive power when the Holy Spirit has come upon you, and you shall be my witnesses in Jerusalem, Judea, Samaria, to the remotest part of the earth.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന്
പറഞ്ഞു.
അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാണ്.
That if the Holy Spirit comes, I will have power to be a witness for Jesus Christ.
പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്കുണ്ടായാൽ യേശുവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിക്കും.
He never said that you will cast out demons or you will speak in tongues or anything.
നിങ്ങൾ പിശാചുകളെ പുറത്താക്കും, അന്യഭാഷയിൽ സംസാരിക്കും എന്നല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
That he said somewhere else in connection with preaching the gospel.
സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരിടത്തിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
Mark 16.
But
here what he said is, when the Holy Spirit has come upon you, you shall have power to be my witnesses.
എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്റെ സാക്ഷികളാകുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്.
So that's what you should seek for.
അതുകൊണ്ട് അതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്.
Lord, I am not a good witness for your name.
ഞാൻ അങ്ങയുടെ നാമത്തിന്റെ ഒരു നല്ല സാക്ഷിയല്ല.
ഇൻ മൈ ഹോം,
എന്റെ വീട്ടിൽ,
ഇൻ മൈ ഓഫീസ്,
എന്റെ ജോലിസ്ഥലത്ത്,
ഇൻ മൈ സ്കൂൾ ഓർ കോളേജ്,
എന്റെ സ്കൂളിലും കോളേജിലും,
ഐ എം നോട്ട് എ ഗുഡ് വിറ്റ്നസ്,
ഞാൻ നല്ലൊരു സാക്ഷിയല്ല.
ആൻഡ് ഐ എം ഷൈ,
ഞാൻ കർത്താവേ എനിക്ക് നാണമാണ്, ലജ്ജയാണ്.
ഐ എം അഷേംഡ് ടു കൺഫെസ് ജീസസ്,
യേശുവിനെ ഉയർത്തി കാണിക്കുവാനേ ഏറ്റു
പറയുവാനും I'm afraid what people will say or make fun of me.
അല്ലെങ്കിൽ ആളുകൾ എന്നെ കളിയാക്കും എന്നതിന് എനിക്ക് ഭയമാണ്.
Lord Jesus, I love you.
കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.
I want to be a witness for you.
കർത്താവേ, അങ്ങയുടെ ഒരു സാക്ഷിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want to be ashamed of you in the presence of my relatives and my friends.
എന്റെ സുഹൃത്തുക്കളുടെ എന്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ കർത്താവേ അങ്ങയുടെ നാമത്തെ പ്രതി ഞാൻ ഒരിക്കലും നാണിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു.
I don't have the power, Lord.
എന്നാൽ എനിക്ക് ശക്തിയില്ല കർത്താവേ.
I want you to give me the power.
എനിക്ക് അങ്ങ് ആ ശക്തി നൽകണമെന്ന്.
It's like the bulb can burn only when the power comes in.
ഇവിടെ ഈ ലൈറ്റുകൾ ഒക്കെ കത്തണമെങ്കിൽ ആ ലൈറ്റിലേക്ക് ശക്തി ഒഴുകിയാൽ മാത്രമേ ഇലക്ട്രിസിറ്റി വന്നാൽ മാത്രമേ അത്
കത്തുകയുള്ളൂ.
നിങ്ങൾ എവിടെയൊക്കെ ആണെങ്കിലും അവിടെ യേശുവിന് വേണ്ടി ഇപ്രകാരം ശക്തിയുള്ള ഒരു വെളിച്ചം
in the midst of the darkness of the world to be different.
ഈ ഇരുണ്ടുന്ന ഈ ലോകത്തിൽ വ്യത്യസ്തരായി നിൽക്കുവാനുള്ള ശക്തി.
Where people hate each other to be a witness
and in the love of God. അന്യോന്യം വെറുക്കുന്ന ആളുകളുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കുക.
So that is the mark of being filled with the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അടയാളം അതാണ്.
I have power not to just bear witness with my mouth but to be a witness by my life first.
എന്റെ വാക്കുകൾ കൊണ്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയല്ല, എന്റെ ജീവിതം കൊണ്ട് യേശുവിന്റെ സാക്ഷിയായി നിൽക്കുക.
See, it doesn't say here you will bear witness for me, but you will be my witnesses.
ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്നല്ല, നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്.
It is not speech that is the main thing.
അതുകൊണ്ട് സംസാരമല്ല പ്രധാനം.
It is our life.
അത് നമ്മുടെ ജീവിതമാണ് പ്രധാനം.
So many Christians, when they think of what is the mark of being filled with the Holy Spirit,
പരിശുദ്ധാത്മ നിറവിന്റെ അടയാളം എന്താണ് എന്ന് പല ക്രിസ്ത്യാനികളും ചിന്തിക്കുമ്പോൾ
there's a tendency to just say what the Pentecostals say.
പെന്തക്കോസ്തിലുള്ള ആളുകൾ പറയുന്ന അതേ കാര്യം തന്നെ ആവർത്തിക്കുന്നതിന്റെ ഒരു
പ്രവണതയുണ്ട്.
അപ്പോൾ ചില പ്രവർത്തികൾ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ എല്ലാവരും അന്യ ഭാഷയിൽ സംസാരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
But when a Pentecostal man shows that to me,
എന്നാൽ ഒരു പെന്തക്കോസ്തുകാരൻ എനിക്ക് ആ വാക്യം കാണിച്ചു തരുമ്പോൾ എല്ലാവരും
പരിശുദ്ധാത്മാവാണ്,
അതുകൊണ്ട് നാം എല്ലാവരും അന്യ ഭാഷയിൽ
സംസാരിക്കണം.
അവിടെ 44-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണി.
ആ
വാക്യമോ,
ഡു യു ഓൾ ഗിവ് യുവർ മണി into one common thing and you all live together like that?
ningal angane ningalde panam okke onnichu kodutha poduvaga enne enni angareyano ningal jeevikkunnu.
Which Pentecostal church does it?
Angane yedengil Pentecostal sabha cheyarundo?
Then it also written in Acts chapter 2.
Ennal apostle prathil rendava cheyathil adum rekhapadithittundallo.
So they take what they like, leave out what they don't like.
അവർക്ക് ഇഷ്ടമുള്ളത് അവരെ എടുക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്തതിനെ അവർ വിട്ടുകളയുകയും ചെയ്യും.
See, one fundamental principle of Bible study is this.
വേദ പുസ്തക പഠനത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്.
യു മസ്റ്റ് നെവർ ഗെറ്റ് എ ഡോക്ട്രിൻ ഫ്രം എ ഹിസ്റ്റോറിക്കൽ സെക്ഷൻ ഓഫ് സ്ക്രിപ്ചർ.
ദൈവവചനത്തിൽ ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ ഒരു ഉപദേശം
രൂപീകരിക്കും.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റായ
ഉപദേശമായിരിക്കും.
അവരെല്ലാവരും അന്യ ഭാഷയിൽ സംസാരിച്ചു.
You can't make a doctrine from that.
അതിൽ നിന്ന് നിങ്ങൾ ഒരു ഉപദേശം രൂപീകരിക്കരുത്.
They put all their money together in verse 44 and they had everything in common.
അവരെല്ലാവരും പൊതുവക എന്ന് സകലവും പൊതുവക എന്ന് എണ്ണി ജന്മഭൂമികളും വസ്തുക്കളും വെച്ചു എന്ന് പറയുമ്പോൾ
You can't make that a doctrine.
അത് ഒരു ഉപദേശമാക്കി മാറ്റരുത്.
Or Acts chapter 4.
അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം
verse 34.
34-ാം
വാക്യം. All those who owned houses sold all their houses and gave it to the poor.
അവിടെ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വെച്ച് വില കൊണ്ടുവന്ന് കൊടുത്തു എന്ന് നമ്മോട്
വായിക്കും.
എല്ലാവരും അവരുടെ സ്ഥലം വിൽക്കണം എന്ന് പറഞ്ഞ് ഈ വാക്യത്തിൽ നിന്നും ഒരു ഉപദേശം രൂപീകരിക്കുവാൻ
കഴിയും.
അപ്പോ ചില പ്രവൃത്തികൾ 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും,
പോൾ ടുക്ക് തിമോത്തി ആൻഡ് സർക്കംസൈസ്ഡ് ഹിം.
അവിടെ തിമോത്തിയോസിനെ കൊണ്ടുപോയി പൗലോസ് അവനെ പരിച്ഛേദന ചെയ്തു എന്ന് നാം വായിക്കും.
സോ എവരിബഡി മസ്റ്റ് ബി സർക്കംസൈസ്ഡ്.
അവനെ പരിശോധന കഴിപ്പിച്ചത് കൊണ്ട് എല്ലാവരും പരിശോധന ഏൽക്കണം എന്ന്
പറയുന്നത്
അതൊരു തെറ്റായ ഉപദേശമാണ്.
You can get many wrong doctrines like this if you take the doctrine from the historical sections of scripture.
വേദപുസ്തകത്തിലെ ചരിത്രപരമായ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ചില വാക്യങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങൾ ഒരു ഉപദേശം രൂപീകരിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ
ഉപദേശമായി.
മറ്റൊരു സ്ഥലത്ത് ഒരു അധ്യായത്തിന്റെ 24-ാം വാക്യം നാം അവിടെ വായിക്കുന്നു. അവിടെ പൗലോസ് സ്ഥല ക്ഷൗരം ചെയ്യേണ്ടതിന് ചെയ്തുവെന്ന് നാം വായിക്കുന്നു. ഒരു നേർച്ച
പൂർത്തീകരിക്കുവാനായിട്ട്
അങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് എല്ലാവരും ചെയ്യണം.
See, these are examples of how you can get all types of wrong doctrines if you go from the historical sections of scripture.
അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകത്തിലെ ചരിത്രപരമായ ഭാഗങ്ങളിൽ നിന്ന് വാക്യങ്ങൾ അടർത്തിയെടുത്ത് ഉപദേശം രൂപീകരിക്കുകയാണെങ്കിൽ അത് തെറ്റായ ഉപദേശമായി
മാറും. Here is another historical section of scripture.
അല്ലെങ്കിൽ ഇതാ ഇവിടെ മറ്റൊരു ചരിത്രപരമായ ഭാഗം.
Acts 8:16.
പ്രവൃത്തികൾ 8:16.
Jesus healed all who were ill.
യേശുക്രിസ്തു അവിടെ രോഗികളായിരുന്ന എല്ലാവരും സൗഖ്യമാക്കി.
If you get a doctrine from that, you have to make everybody who is sick.
അതിൽ നിന്ന് നിങ്ങൾ ഒരു ഉപദേശം രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാവരെയും നിങ്ങൾ സൗഖ്യമാക്കണം.
This is not a doctrine.
ഇതൊരു ഉപദേശമല്ല.
This is a history.
ഇത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്ന് സംഭവിച്ച ഒരു ചരിത്രമാണ്.
Understand the difference between history and teaching, you won't be confused.
നിങ്ങൾ വേദപുസ്തകത്തിൽ ഉള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര ഭാഗങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങളും തമ്മിൽ നിങ്ങൾ അത് അതിന് രണ്ടും വേർതിരിച്ച് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പല ആളുകളും ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കാറില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റായ ഉപദേശങ്ങളാണ് ലഭിക്കുന്നത്.
There is no place in the world after Jesus went to heaven where everybody was healed.
ഈ ലോകത്ത് ഒരു സ്ഥലത്ത് പോലും യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം എല്ലാവരും സൗഖ്യമായ ഒരു സ്ഥലം പോലുമില്ല.
Nowhere.
ഒരു സ്ഥലവുമില്ല.
So if you get a doctrine like that, you'll be preaching something which doesn't work.
നിങ്ങൾ അങ്ങനെ ഒരു ഉപദേശവുമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ അത് നടപ്പിൽ വരാത്ത ഒരു ഉപദേശമായിരിക്കും നിങ്ങൾ പറയുന്നത്.
You must go to the teaching of scripture and see, is there a teaching that says that if you pray to Jesus, everybody will be healed?
നിങ്ങൾ ദൈവവചനത്തിൽ അപ്രകാരം ഒരു പഠിപ്പിക്കലുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാവരും സൗഖ്യമാകും എന്ന ഒരു
പഠിപ്പിക്കൽ?
അങ്ങനെ ദൈവവചനത്തിൽ ഒരു വാക്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നാം പഠിപ്പിക്കുന്നില്ല.
എന്നാൽ
ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും ആരും എല്ലാവരും രക്ഷിക്കപ്പെടും.
Yeah, in Romans 10 it says everybody can be saved.
Romalekana 10th adhyayathil avade parayunu ellavarum rakshikkapadum.
That is the teaching, we can take that.
Aa padipikkal namakku edukkuvan kadiyum.
So when it comes to speaking in tongues,
adavulla anya bhashayil samsarikkunnathine kurichu nam
vayathil. It says in Acts 12:30.
Apostle Prarthikal 12th
28, sorry.
Apostle Prarthikal.
Some are apostles, some are miracle workers, some speak in tongues.
1 Corinthians 12:28. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും എന്നിട്ട് തുടർന്ന് അവിടെ അവിടെ പറയുന്നു എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, 29-ാം വാക്യം, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു.
You all do not speak in tongues, verse 30.
30-ാം വാക്യം, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ?
No.
ഇല്ല.
Just like all are not apostles, all do not speak in tongues.
എല്ലാവരും അപ്പോസ്തലന്മാരല്ല എന്നതുപോലെ തന്നെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല.
Then how did they all speak in tongues there?
എന്നാൽ അന്ന് എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചത് എങ്ങനെയാണ്?
God did it just like he healed everybody who was sick when he was on earth.
യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അന്ന് രോഗികളായിരുന്ന എല്ലാവരെയും സൗഖ്യമാക്കിയതുപോലെ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന
എല്ലാവരും
അത് സംഭവിച്ചു. എന്നാൽ അത് എല്ലാവർക്കുമുള്ള ഒരു ഉപദേശമല്ല.
So what happens is, I've seen this, that when you teach that, then somebody has to say, says, okay, I have to now produce some tongues myself.
അങ്ങനെയൊരു ഉപദേശമായി നിങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ ചില വ്യക്തികൾ, ഓ ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്രകാരം ഒരു അന്യഭാഷ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്
മോസ്റ്റ് ഓഫ് ദി സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈസ് വാട്ട് ദേ സംബഡി പ്രൊഡ്യൂസസ് ദെംസെൽവ്സ്.
അതുകൊണ്ട് തന്നെ മിക്കവാറും കേൾക്കുന്ന അന്യഭാഷ അവർ തന്നെ ഉണ്ടാക്കിയ
അന്യഭാഷയാണ്.
സഭകളിൽ ഞാൻ ഇത്
കേട്ടിട്ടുണ്ട്.
95% ഞാൻ കേട്ടിട്ടുള്ളത് അത് ശരിയായ അന്യഭാഷയല്ല.
It's not a language.
അതൊരു ഭാഷയല്ല.
Tongues is a language.
അന്യഭാഷ അതൊരു ഭാഷയാണ്.
Even if you don't understand the language, you can make out when a man is speaking whether it is a language or not.
ഒരു വ്യക്തി ഒരു ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അത് ഭാഷയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും.
Supposing a man speaks here in Gujarati.
ഇവിടെ വന്ന ഒരു വ്യക്തി ഗുജറാത്തി ഭാഷയിൽ സംസാരിക്കുന്നത്,
you don't understand one word of it.
നിങ്ങൾക്ക് ആ ഗുജറാത്തി ഭാഷ ഒന്നും നിങ്ങൾക്ക് അറിയുന്നില്ല, മനസ്സിലാവില്ല.
You know the man is speaking a language.
എന്നാൽ നിങ്ങൾക്കറിയാം ആ വ്യക്തി ഒരു ഭാഷയാണ്
സംസാരിക്കുന്നത്.
എന്നാൽ അദ്ദേഹം ചൈനീസിൽ സംസാരിക്കുന്നു, അതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അതൊരു ഭാഷയാണ് എന്ന് നിങ്ങൾക്കറിയാം.
But if a man gets up here,
എന്നാൽ ഒരു വ്യക്തി ഇവിടെ എഴുന്നേറ്റ് നിന്ന് എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ തിരിച്ചും ചില വാക്കുകൾ മാത്രം എഴുന്നേറ്റ് ഉച്ചരിക്കുകയാണെങ്കിൽ,
you know this is not a language.
നിങ്ങൾക്കറിയാം അതൊരു ഭാഷയാണ്.
So many people think, ah, he's spoken tongues.
എന്നാൽ അനേക ആളുകൾ, ആ അതുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയാറും.
I have listened very carefully.
ഞാൻ വളരെ ശ്രദ്ധയോടെ ഞാൻ കേൾക്കാറും.
All these people who produce tongues,
ഈ അന്യഭാഷ അവർ തന്നെ ഉത്പാദിപ്പിക്കുന്ന ആളുകൾ,
they basically use two phrases.
അവര് രണ്ട് പദപ്രയോഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്.
Sha and ba.
Shai bai.
And they mix it up. Ba, sha, sha, ba, sha, ba, sha, ba, sha, ba. Everywhere. India, Canada, America, India, everywhere.
കാനഡയിലും അമേരിക്കയിലും ഇന്ത്യയിലും എല്ലായിടത്തും ഈ ഷായും ബായും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും.
ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഗാർബേജ് ടു ഇൻസൾട്ട് ദ ഹോളി സ്പിരിറ്റ് ബൈ സേയിംഗ് ദാറ്റ് ഈസ് സ്പീക്കിംഗ് ഇൻ ടങ്ങ്സ്.
അപ്രകാരം ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് സംസാരിക്കുന്നത് അന്യഭാഷയാണ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെ നിന്ദിക്കുന്നത് പോലെയാണ്.
ഐ എം നോട്ട് ഡിസ്പൈസിംഗ് ഇറ്റ്, ഐ എം ജസ്റ്റ് ട്രൈയിങ് ടു ഷോ യു ദ ഫേക്ക്.
ഞാൻ നിന്ദിക്കുകയല്ല, പക്ഷേ ഈ രീതിയിൽ കപടമായി ഉള്ള കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും.
ഐ ടെൽ യു മൈ ടെസ്റ്റിമോണി.
ഞാൻ എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയാം.
1 Corinthians 14:18.
1 Corinthians 14:18.
I thank God I speak in tongues more than you all.
നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
But in the church, I will speak 5 words with my mind and not 10,000 words in an unknown tongue.
എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാനിച്ഛിക്കും.
And 1 Corinthians 14:4. One who speaks in a tongue edifies himself.
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധനവായി.
And verse 2, one who speaks in a tongue does not speak to men, he speaks to God.
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു.
I have spoken in tongues for 42 years.
42 വർഷമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്.
I did not seek it, God gave it to me.
ഞാനത് അന്വേഷിച്ചതല്ല, ദൈവം എനിക്ക് നൽകിയതാണ്.
And when I speak, I can keep on speaking to God, and it is like a language.
ഞാനത് സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാനായിട്ട് കഴിയും. അതൊരു ഭാഷ പോലെയാണ്.
But essentially also when I pray in tongues, verse 14, my spirit prays but my mind is unfruitful.
അത് മാത്രമല്ല, പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കും.
I don't understand it myself. That's what Paul is saying.
Paulus parayunnathu enikku thanne adu manasilagunnilla.
But I edify myself.
Ennal naan enikku thanne aathmika varthana varuthunu.
And I can really testify to that.
Enikku aa karyathe kurichu enikku sakshyam.
I used to be a terrific slave to discouragement.
Naan nirashikku oru adivaya.
But when God gave me this gift,
ennal devan enikku ee oru varam nalgiyappo,
whenever I'm tempted to be discouraged,
നിരാശപ്പെടുവാനായിട്ട് പരീക്ഷിക്കപ്പെടുമ്പോഴെല്ലാം
I speak in tongues. I don't say and ba. I just keep on speaking a language to God.
ദൈവത്തോട് ഒരു ഭാഷ എന്നുള്ള നിലയിൽ തുടർമാനമായിട്ട് ചില വാക്കുകൾ
until this discouragement goes.
എന്റെ ആ നിരാശ മാറുന്ന വരെ ഞാൻ ആ ഭാഷയിൽ സംസാരിക്കുന്നു.
And I can say for many years now, I'm never discouraged.
അതുകൊണ്ട് അനേക വർഷങ്ങളായി ഞാൻ നിരാശപ്പെടാറില്ല.
I can really say it edifies me.
അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അന്യഭാഷയിൽ സംസാരിക്കുന്നത് എനിക്ക് അത് ആത്മിക വർധന
വരുന്നു.
അതുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് എതിരല്ല എന്ന്
നിങ്ങൾക്ക്.
എന്നാൽ യഥാർത്ഥ സ്വർണ്ണമല്ലാത്ത ഈ കപട സ്വർണത്തെയാണ് ഞാൻ എതിർക്കുന്നത്.
It's like if somebody is selling fake gold ornaments. I say, be careful, don't go there.
ചില ആളുകൾ ഈ കപട സ്വർണ്ണ ആഭരണങ്ങൾ വിൽക്കുന്നു എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പോകരുത്.
I used to think it edifies you. Why doesn't God give it to everybody?
അത് നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും കൊടുക്കാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു.
That is not the only thing I don't know the answer to. There are many things I don't understand why God does it in a certain way.
ദൈവം എന്തുകൊണ്ടാണ് ചില രീതിയിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ കൊടുക്കാത്തത് എന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകാത്തതുണ്ട്. ഈ കാര്യം മാത്രമല്ല,
അതുകൊണ്ട്
ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി അന്വേഷിക്കേണ്ട.
ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഫോർ ഇറ്റ്.
ഞാൻ അന്യഭാഷയ്ക്ക് വേണ്ടി അന്വേഷിച്ചു.
ദാറ്റ് ഈസ് വൈ വെൻ ഐ ഗോട്ട് ഇറ്റ് ഐ ന്യൂ ഇറ്റ് വാസ് എ റിയൽ തിങ്
ഞാൻ അത് അന്വേഷിക്കാതിരുന്നത് കൊണ്ടാണ് എനിക്കത് ലഭിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി.
മൈ വൈഫ് received the gift 6 years before me.
എനിക്ക് ഈ വരം ലഭിക്കുന്നതിന് 6 വർഷം മുമ്പ് എന്റെ ഭാര്യക്ക് ഈ വരം ലഭിച്ചു.
She not only did not seek it, she was against it.
എന്റെ ഭാര്യ അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, എന്റെ ഭാര്യ അത്
എതിരായി.
കാരണം ഒരു ബ്രദറിൻ പശ്ചാത്തലത്തിലാണ് എന്റെ ഭാര്യ
വളർന്നത്.
എന്നാൽ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് അവളെ നിറച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ്, വീട്ടിൽ
ആയിരുന്നപ്പോഴാണ് അനുഭവം.
അന്യഭാഷയിൽ തുടർമാനമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു, നിർത്താനായിട്ട് തോന്നിയില്ല. അത് ഇപ്രകാരം ശായും ഭായുമുള്ള ചില വാക്കുകൾ മാത്രമായിരുന്നില്ല.
Dear brothers and sisters, don't be deceived by what is going on today in many churches.
ഇന്ന് അനേക സഭകളിൽ നിങ്ങൾ കേൾക്കുന്ന കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്.
God gives you, it is your language.
ദൈവം നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ അതൊരു ഭാഷയായി.
You will not understand it.
നിങ്ങൾക്കത് മനസ്സിലാകണമെന്ന്.
But it will edify you.
എന്നാൽ അത് നിങ്ങളെ ആത്മീക വർധനവും.
Don't speak for it.
അതിനോട് നിങ്ങൾ അന്വേഷിക്കേണ്ട.
Speak for power.
നിങ്ങൾ ശക്തിക്ക് വേണ്ടി അന്വേഷിക്കുക.
I can honestly say I was not at all interested in tongues, but I was interested in power.
Yen anya bhashiyikku ottum enikku taalpariyamillayirunnu, ennal shaktikku vendiyaanu enikku taalpariyam undayirunnu.
Power to overcome my sin. I was so defeated in my life.
Ende jeevithathil parajayamillayirunnu enikku ende paapathinte mel jayam undaakkuvanulla shakti
undayirunnu. First thing,
ഞാൻ അതിനുവേണ്ടിയുള്ള
ദാഹമുണ്ടായിരുന്നു.
അനേകം മാസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തെ
അന്വേഷിക്കുകയും ദൈവമേ
എന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ഭംഗിക്ക് എടുത്തു മാറ്റിക്കളയാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെന്ന്
പറയുന്നു. പവർ ടു ഓവർകം ദി സിൻഫുൾ തോട്ട്സ് ആൻഡ് സിൻഫുൾ ഹാബിറ്റ്സ് ആൻഡ് സിൻഫുൾ വേർഡ്സ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിലുള്ള പാപകരമായ ചിന്തകളും വാക്കുകളും അങ്ങനെയുള്ള പഴക്കങ്ങളും എന്റെ ജീവിതത്തിൽ എനിക്ക് ജയിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു.
That's what I want to ask you.
ഞാനത് നിങ്ങളോട്.
Why are you seeking for the power of the Holy Spirit?
എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നത്?
Are you really interested in getting rid of all sin in your life?
നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ബാധിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
യു നോ ദ സിൻഫുൾ ഹാബിറ്റ്സ് ദാറ്റ് യു ഹാവ് ഇൻ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പാപകരമായ സ്വഭാവങ്ങളെ നിങ്ങൾക്കറിയാം.
യു നോ ദ ഹിപ്പോക്രസി വേർ യു പ്രിറ്റൻഡ് ബിഫോർ അദർ പീപ്പിൾ ദാറ്റ് യു ആർ സ്പിരിച്വൽ വെൻ യു ആർ നോട്ട്.
നിങ്ങളുടെ ജീവിതത്തിലെ കാപട്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ ആത്മീയനല്ലാതിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആത്മീയനായി അഭിനയിക്കുന്നു.
ദാറ്റ് വാസ് മൈ ബിഗസ്റ്റ് സിൻ 43 ഇയേഴ്സ് അഗോ.
43 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമായി.
I was a hypocrite.
ഞാൻ ഒരു പാപക്കാരനായിരുന്നു.
I said, Lord, I'm tired of this hypocrisy.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ഒരു കാപട്യ ജീവിതം എനിക്ക് മടുപ്പ്.
I want a real Christian life.
എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം
വേണം. I don't want tongues. I want a real Christian life.
എനിക്ക് എന്നെ ഭാഷയല്ല വേണ്ടത്. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു
ക്രിസ്തീയ ജീവിതം വേണം. I don't want the gift of healing or anything. I want a real Christian life.
എനിക്ക് സൗഖ്യമാക്കുന്ന വരമോ മറ്റൊരു വരമോ അല്ല വേണ്ടത്. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതമാണ് വേണ്ടത്.
And God gave it to me.
അതെനിക്ക് ദൈവം നൽകി.
He helped me to overcome anger.
കോപത്തിൽ ജയിക്കുവാൻ ദൈവം എന്നെ
സഹായിച്ചു.
നിരാശ ജയിക്കുവാൻ സഹായിച്ചു.
And the other things that plagued me.
അതുപോലെ എന്നെ കമ്പനമാനമായി കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. പരാതി പറയുന്നത്, പുറത്തുനിൽക്കുന്നത്.
I thank God for power.
ദൈവം നൽകിയ ശക്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
Just like this bulb will say, I cannot burn if electricity does not come.
ഇലക്ട്രിസിറ്റി എന്നിലേക്ക് വന്നില്ല എങ്കിൽ എനിക്ക് കത്തുവാൻ കഴിയുകയില്ല എന്ന് ഈ ബൾബ് പറയുന്നത് പോലെ.
If I have been burning 50 years, the electricity stops, I lose my power.
കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ഇലക്ട്രിസിറ്റി നിന്നുപോയാൽ എനിക്ക് കത്തുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു.
The power of the Holy Spirit is something I need continuously.
അതുകൊണ്ട് തുടർമാനമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് വേണമെന്നുള്ളത് എനിക്കറിയാം.
Praise God, He gives us experiences.
നമുക്ക് ദൈവം അനുഭവങ്ങൾ നൽകുന്നു എന്നുള്ളതിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു.
But it must be continuous.
എന്നാൽ തുടർമാനമായ അനുഭവങ്ങളാണ് നമുക്ക്
വേണ്ടത്. That is another thing I do not find taught among Pentecostal churches.
ഇന്ന് പെന്തക്കോസ്തകളിൽ ഇന്ന് ഈ തരത്തിലുള്ള പഠിപ്പിക്കൽ കാണുന്നില്ല. തുടർമാനമായ അനുഭവത്തെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ കാണുന്നു.
There are some very fine brothers there.
അവിടെ പല നല്ല സഹോദരന്മാരുണ്ട്.
But I think the Pentecostal movement was really powerful in Kerala 90 years ago, not today.
90 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന പെന്തക്കോസ് മുന്നേറ്റം ശക്തമായിരുന്നത്. എന്നാൽ ഇന്നല്ല എന്ന് ഞാൻ
പറയുന്നു. Those people had a real experience.
അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു അനുഭവം ഉണ്ടായി.
They were all brethren people.
അവരൊക്കെ ബ്രദറൻ വിഭാഗത്തിൽ നിന്ന് വന്നവരായിരുന്നു.
When they received the power of the Holy Spirit, people persecuted them like anything.
അവർക്ക് അന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോൾ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ അവരെ പല തരത്തിൽ പീഡിപ്പിച്ചു.
But they had power.
എന്നാൽ അവർക്ക് ശക്തി ഉണ്ടായിരുന്നു.
And they stood for the Lord.
അവർ ആ ശക്തിയോട് ദൈവത്തിന് വേണ്ടി നിന്നു.
And the devil saw that.
പിശാച് അത് കണ്ടു.
And the devil saw that if this movement spreads, it will shake the whole of India.
ഇന്ത്യ മുഴുവൻ കുലുക്കുവാൻ പര്യാപ്തമായ ശക്തിയാണ് ഇത് എന്ന് പിശാച് കണ്ടു.
So the devil said,
അതുകൊണ്ട് പിശാച് പറഞ്ഞു,
I have to corrupt this movement now itself.
ഇപ്പോൾ തന്നെ ഈ മുന്നേറ്റത്തിന് എനിക്ക് ഏതെങ്കിലും തരത്തിൽ തടയിടണം.
So I will send them to Sweden and America and they will collect money.
അതുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്കും സ്വീഡനിലേക്കും ഒക്കെ അയച്ച് അവർ പണം
സമ്പാദിച്ചുവരാനും
അങ്ങനെ തിരിച്ചു വന്ന് പണം സമ്പാദിച്ചു കഴിയുമ്പോൾ ആർക്കാണ് കൂടുതൽ പണം ലഭിച്ചത് എന്ന് അന്വേഷണം അവർക്ക് അസൂയുണ്ടാകും. ഒരു മധ്യ വ്യക്തിക്ക് കാർ ഉണ്ടായില്ല, എനിക്കെന്തുകൊണ്ട് കാർ വാങ്ങാൻ പറ്റിയില്ല.
And the division began.
അങ്ങനെ അവിടെ ഈ ഒരു പിന്മാറ്റം.
A movement that could have shaken India got spoiled with money.
ഇന്ത്യയെ മുഴുവൻ കൊടുക്കുവാൻ പര്യാപ്തമായ ഈ മുന്നേറ്റം പണം മൂലം അത് തടയപ്പെട്ടു.
And thereafter it just became a ritual.
അതിനെ തുടർന്ന് അത് ഒരു ചടങ്ങ് മാത്രമായി അവശേഷിച്ചു.
I'm telling you the truth.
ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്.
Be careful that we don't go that way.
ആ ഒരു വഴിയിൽ നിങ്ങൾ പോകാതിരിക്കുവാൻ
ശ്രദ്ധിക്കുക. That is why from the beginning we have been very, very careful in the area of money.
അതുകൊണ്ടാണ് ആരംഭം മുതൽ പണത്തിന്റെ മേഖലയിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാകുന്നത്.
ബിക്കോസ് ഐ സ്റ്റഡീഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ്സ് ആൻഡ് ഐ ഹാവ് സീൻ ഹൗ ഇറ്റ് ഹാസ് ഡിസ്ട്രോയ്ഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ്സ്.
ഇന്ന് ക്രിസ്തീയ മുന്നേറ്റങ്ങളെ ഞാൻ പഠിക്കുകയും എങ്ങനെയാണ് ക്രിസ്തീയ മുന്നേറ്റങ്ങൾ ദിശമാറി പോയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്.
And that's why we have stayed away from titles like pastor and reverend and bishop and all these things.
ഇന്ന് നാം നമ്മുടെ സഭകളിൽ പാസ്റ്റർ റെവറൻസ് ബിഷപ്പ് എന്നുള്ള പേരുകളൊന്നും നാം സ്വീകരിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.
ജീസസ് സെഡ് നെവർ കോൾ യുവർസെൽഫ് റബ്ബൈ ഓർ ലീഡർ ഓർ എനി സച്ച് തിങ്
നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും റബ്ബൈ അല്ലെങ്കിൽ നേതാവ് എന്ന് പേരെടുക്കരുത് എന്ന് യേശു ക്രിസ്തു
പറഞ്ഞു. ജീസസ് സെഡ് നെവർ കോൾ യുവർസെൽഫ് പാസ്റ്റർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്
ഇല്ല യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പറയും ഒരു വ്യക്തി നിങ്ങൾ
വാക്കുകളെ
ആളുകൾ ശ്രദ്ധിക്കുന്നേയില്ല.
സ്മോൾ കമാൻഡ്മെന്റ്
അവർ പറയും അതൊക്കെ ചെറിയ ചെറിയ കൽപ്പനകളാണ്.
ദേർ ഈസ് നോ കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ ദാറ്റ് ഈസ് സ്മോൾ
വേദപുസ്തകത്തിൽ ചെറുത് എന്ന് പറയുന്ന ഒരു കൽപ്പന പോലും.
സ്മോൾ കമാൻഡ്മെന്റ് ഇസ് ഗിവൺ ബൈ എ ബിഗ് ഗോഡ്, ഇറ്റ് ഈസ് എ ബിഗ് കമാൻഡ്മെന്റ്.
വലിയവനായ ദൈവം ഒരു ചെറിയ ചെറിയ കൽപ്പന കൊടുക്കുമ്പോൾ ആ ചെറിയ കൽപ്പനയും വലിയ കൽപ്പനയായി മാറുകയാണ്.
ഐ ഹാവ് പ്രേഡ് എ പ്രെയർ ഫോർ മെനി ഇയേഴ്സ് നൗ.
അനേക വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും,
ലോർഡ് ബിഫോർ ഐ ലീവ് ദിസ് എർത്ത്,
ദൈവമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു,
ഐ വാണ്ട് ടു ഒബേ എവ്രി കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ ഗിവൻ ഫോർ ക്രിസ്ത്യൻസ്.
ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അന്ന് നൽകിയിട്ടുള്ള വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിക്കണം.
ആൻഡ് സെക്കൻഡ്ലി ഐ വാണ്ട് ടു ക്ലെയിം എവ്രി പ്രോമിസ് ഇൻ ദ ബൈബിൾ ഗിവൻ ഫോർ ക്രിസ്ത്യൻസ്.
അതുപോലെ തന്നെ കർത്താവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അന്ന് നൽകിയിരിക്കുന്ന എല്ലാ വാക്യത്തങ്ങളും എനിക്ക് സഹായകമാക്കണം.
നോട്ട് എ ഫ്യൂ ഓഫ് ദം ഹിയർ ഓർ ദേർ ബട്ട് എവ്രി വൺ ഓഫ് ദം.
അവിടെ നിന്നുള്ള ഏതെങ്കിലും ചില വാക്യത്തങ്ങൾ മാത്രമല്ല, ബൈബിളിലുള്ള വേദപുസ്തകത്തിലെ എല്ലാ വാക്യത്തങ്ങളും
ഐ സ്റ്റഡി ദ ബൈബിൾ.
അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം പഠിക്കുന്നത്.
നോ വാട്ട് ആർ ദ കമാൻഡ്മെന്റ്സ് സോ ദാറ്റ് ഐ കാൻ ഒബേ ഓൾ ഓഫ് ദം.
ദൈവത്തിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അനുസരിക്കാൻ വേണ്ടി.
ഐ ഡോണ്ട് സ്റ്റഡി ദ ബൈബിൾ ടു പ്രീച്ച് സെർമൻസ്.
ഞാൻ പ്രസംഗം വേണ്ടിയല്ല വേദപുസ്തകം.
ഐ സ്റ്റഡി ദ ബൈബിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് കമാൻഡ്മെന്റ്സ് ഹാവ് ഐ നോട്ട് ഒബേയ്ഡ് യെറ്റ്.
ഞാൻ ഇതുവരെ അനുസരിക്കാത്ത കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേദപുസ്തകം പഠിക്കുന്നത്.
വിച്ച് ഓഫ് ദ പ്രോമിസസ് ഐ ഹാവ് നോട്ട് ക്ലെയിംഡ് യെറ്റ്.
ഇതുവരെ ഞാൻ അവകാശമായി ചോദിക്കാത്ത വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വേദപുസ്തകം പഠിക്കുന്നത്.
യു സ്റ്റഡി ദ ബൈബിൾ ലൈക്ക് ദാറ്റ്.
അങ്ങനെ നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരാണോ?
വെൻ യു ഫൈൻഡ് എ പ്രോമിസ് യു ഗോ ടു ഗോഡ് ആൻഡ് സേ ലോർഡ് ഐ വാണ്ട് ദാറ്റ് ഇൻ മൈ ലൈഫ്.
നിങ്ങളൊരു വാർത്തകം ദൈവത്തിൽ കാണുമ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചില ദൈവങ്ങൾ ഒന്ന് ജീവിതത്തെ എനിക്കത് വേണമെന്ന് നിങ്ങൾ അവകാശമായി ചോദിക്കാറുണ്ടോ?
Somebody sends you a check.
ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ചെക്ക്
പതിനായിരം
രൂപയുടെ ചെക്ക്,
what do you do with it?
നിങ്ങൾ ആ 10,000 രൂപയുടെ ചെക്കുമായി
എന്താണ്? Or you take it to the bank immediately.
നിങ്ങൾ
give it to the bank or you keep it at home.
നിങ്ങൾ വീട്ടിൽ അത് വെക്കുമോ അതോ ഉടനെ നിങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടുപോകുമോ?
Promises like that.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അങ്ങനെ.
Read the promise, you just keep it there.
നിങ്ങളെ പ്രകാരം ഒരു വാഗ്ദത്തെ കണ്ടാൽ നിങ്ങൾ അവിടെ
വെക്കുക.
എന്നാൽ സ്വർഗത്തിന്റെ ബാങ്കിലേക്ക് ചെന്ന് എനിക്ക് അത് വേണമെന്ന്
പറഞ്ഞു.
അപ്രകാരമുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായ ദൈവം
രണ്ട്
പതിനഞ്ച് ഒന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യം നിങ്ങൾ നോക്കുക.
As many as are the promises of God in Christ, they are all yes, and by him is our amen to the glory of God through us.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും.
So what does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
To use an illustration,
ഒരു ഉദാഹരണമായിട്ട്,
every promise of God is signed by Jesus Christ.
ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തു ഒപ്പിട്ടതാണ്.
Yes.
അതെ.
And like in the, when you get a check, you have to sign your name at the back and give it in the bank.
നിങ്ങൾക്ക് ഒരു ചെക്ക് ലഭിക്കുമ്പോൾ ആ ചെക്കിന്റെ പുറകിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടാണ് ബാങ്കിൽ
കൊടുക്കുന്നത്.
ദൈവം ഉവ്വ് എന്ന് പറയുമ്പോൾ ആളുകൾ അപ്രകാരം തന്നെ എന്റെ ജീവിതത്തിൽ ആകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെക്കിന്റെ ബാക്കിൽ നിങ്ങൾ
വാക്യത്തിന്റെ അർത്ഥമാണ്.
ദൈവത്തിന്റെ വാക്തത്വങ്ങളെല്ലാം
signed by Jesus Christ.
യേശു ഒപ്പിട്ടിരിക്കുന്നു, ഉമ്മയെ ഒപ്പിട്ടിരിക്കുന്നു.
Take it to the bank of heaven.
നിങ്ങൾ അത് സ്വർഗത്തിന്റെ ബാങ്കിലേക്ക് കൊണ്ടുപോവുക.
Amen. It's for me.
അത് എനിക്ക് വേണ്ടിയാണ് എന്ന് പുറകിൽ ആമേൻ ഒപ്പിട്ട് കൊടുക്കുക.
And you will get it.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും.
There are so many wonderful promises in the Bible.
ദൈവത്തിന്റെ വചനത്തിൽ അനേക അത്ഭുതകരമായ വാക്തത്വങ്ങളുണ്ട്.
Here is one of them.
ഇത് അപ്രകാരമുള്ള ഒരു വാക്യത്തിൽ ഞാൻ കാണിക്കാം.
Romans 6 and verse 14.
റോമാലേഖന 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം.
Sin will not be master over you.
പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
Have you experienced that?
അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്?
I was such a slave to sin in my life.
എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു വലിയ അടിമയായിരുന്നു.
Probably worse than all of you.
നിങ്ങളെല്ലാവരെക്കാട്ടിലും ഒരു പക്ഷേ മോശമായിരുന്നു.
But I read this promise.
എന്നാൽ ഈ വാക്യത്തിൽ
Lord, it will be true in my life.
നീ പറഞ്ഞ ദൈവം ഈ വാക്കുകൾ എന്റെ ജീവിതത്തിൽ അത് ശരിയായിത്തീരും.
It took time.
സമയമെടുത്തു.
It took some years.
വർഷങ്ങളെടുത്തു.
But I will not give up.
എന്നാൽ ഞാൻ അത് വിട്ടു കളഞ്ഞില്ല.
I said, I'm going to get it.
Yes. വീണ്ടും അവ
and I kept on praying, Lord, give it to me, give it to me, give it to me.
എനിക്ക് നൽകണമേ, നൽകണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
Why did I do that?
എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്?
Because Jesus taught.
കാരണം യേശു ക്രിസ്തു പഠിപ്പിച്ചു.
In Luke chapter 18.
ലൂക്കോസ് 18 അധ്യായം.
We must always pray and not lose heart. Verse 1.
ഒന്ന് വാക്യം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക.
And he's saying about a widow who went to a judge in the city and said, give me legal protection for my opponent. Verse 3.
അവരുടെ മൂന്നാം വാക്യത്തിലും വായിക്കുന്നു, ഒരു വിധവ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് എനിക്ക് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു.
Why did he use the picture of a widow?
എന്തുകൊണ്ടാണ് ഒരു വിധവയുടെ ചിത്രം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്?
Why didn't he say a big businessman went to the judge?
അവിടെ ഒരു വലിയ ബിസിനസ്സുകാരൻ ന്യായാധിപന്റെ അടുക്കലേക്ക് ചെന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല?
വിധവ.
വിധവ.
She has no husband.
ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ.
If she had a son, the son would have gone to the judge.
ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ മകൻ ന്യായാധിപന്റെ അടുക്കൽ പോകുമായിരുന്നു.
She is a widow with no children.
മക്കളില്ലാത്ത ഒരു വിധവ.
Helpless and poor.
അവൾക്ക് പരസഹായമില്ലാത്ത.
And the neighbor is occupying her property more by more and more.
കൂടുതൽ കൂടുതലായിട്ട് അയൽവക്കാരൻ തന്റെ സ്വത്ത് അവളുടെ സ്വത്ത് അവഗണിച്ചുകൊണ്ടിരിക്കുന്നു.
She doesn't know what to do.
എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
She is losing her own property.
തന്റെ സ്വന്തം വസ്തു അവൾക്ക്
ന്യായാധിപന്റെ
അടുക്കലേക്ക്
ഡിസ്റ്റർബ് മീ.
ആ ന്യായാധിപൻ ഒരു നല്ല ന്യായാധിപനല്ല, അദ്ദേഹം പറയുന്നു നീ എന്നെ
എന്നാൽ
വീണ്ടും അവരുടെ അടുക്കലേക്ക്
ചെല്ലുന്നു.
രാത്രി വെളുപ്പിന് 2 മണിക്ക് ചെന്ന് ഈ ന്യായാധിപനെ
ഉണർത്തും.
വീണ്ടും 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 ന്യായാധിപന്റെ അടുക്കിലേക്ക്
ചെല്ലുന്നു.
അവസാനം അവൻ പറയുന്നു,
I don't fear God and I don't respect men. Verse 4.
എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല.
But because this widow bothers me, I will do something for her.
എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവൾ.
The Lord said in verse 6, see what this unrighteous judge said.
അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുക.
And what about a righteous God?
നീതിമാനായ ദൈവത്തിന്റെ കാര്യം എന്താണ്?
Do you think he won't answer?
അവൻ
നിങ്ങളുടെ
എങ്ങനെയാണ് ഉത്തരം നൽകുക?
For whom?
ആർക്ക് വേണ്ടി?
Those who cry to him day and night. Verse 7.
ഏഴാം വാക്യത്തിൽ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ പ്രജന്മാരുടെ
കാര്യം.
അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി.
He was quick to answer.
വേഗത്തിൽ ഉത്തരം നൽകും. എന്തുകൊണ്ട് എന്താണ് നമ്മൾ അതിൽ
പഠിക്കുന്നത്?
ഈ വിധവയെ പോലെ,
ലോർഡ്, ദിസ് എനിമി ഈസ് മേക്കിംഗ് മീ സിൻ.
ഈ ശത്രുവിനെ പാപത്തിലേക്ക് നയിക്കുകയാണ്.
ഗിവ് മീ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് മൈ എനിമി.
ദൈവമേ, ഈ ശത്രുവിനെ എനിക്ക്
പ്രതിക്രിയ
പാപത്തിൽ
റൂൾ ഓവർ മീ.
ഈ പാപം എന്റെ മേൽ വീണ്ടും 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 ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നു.
That's what Jesus said here. Verse 3. She kept coming to him.
അവിടെ ആ ന്യായാധിപന്റെ അടുക്കിലേക്ക് മടുത്തു പോകാതെ ചെന്നു എന്നാണ് നാം അവിടെ വായിച്ചത്.
I learned how to go to God in prayer.
ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അവിടെ.
It's not just once, please help me.
ഒരിക്കൽ തന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു
കഷ്ടം.
അവൾ അങ്ങനെയായിരുന്നില്ല.
നിങ്ങൾ
തീരുമാനമായി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നു.
Many of us don't want to do that.
നമ്മൾ എല്ലാവർക്കും അപ്രകാരം ചെയ്യുവാൻ താല്പര്യം.
ഞാൻ
മറ്റൊരു ഉദാഹരണം പറയുന്നു.
Luke chapter 11.
ലൂക്കോസ് 11 അധ്യായം.
There are only 2 parables Jesus spoke on prayer.
പ്രാർത്ഥനയെ കുറിച്ച് യേശു സംസാരിച്ച 2 ഉപമകൾ.
Only 2 parables.
2 ഉപമകൾ.
One is what we saw just now.
നാം ഇപ്പോൾ കണ്ടതാണ് ആദ്യത്തെ.
The other is Luke 11.
രണ്ടാമത്തേത് ലൂക്കോസ് 11 അധ്യായം.
Verse 5.
5-ാം വാക്യം.
You have a friend, you go to him at midnight and say, lend me 3 loaves.
അർദ്ധരാത്രിക്ക് സുഹൃത്തിന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് എനിക്ക് 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞു.
Another friend has come to my house and he is hungry.
മറ്റൊരു സ്ത്രീ ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, അവൻ
വിശന്നിരിക്കുന്നു. ദിസ് മാൻ യു നോട്ട് കൺഫ്യൂസ് ഗിവ് മീ സം ബ്രെഡ് ആൻഡ് സേസ് നോ ഡോണ്ട് ഡിസ്റ്റർബ് മീ ഐ കാൻ്റ് ഓപ്പൺ നൗ ഫോർ യു.
അദ്ദേഹത്തിന് അപ്പം കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്, പ്രയാസപ്പെടുത്തരുത്,
കഥകളു
ഞാൻ കിടന്നു കഴിഞ്ഞ് ഇനിയും നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല.
And this man does not go away.
Avaki avade vittu pogunnilla.
I don't care whether you and your children are in bed. Give me some bread.
Eeyum payirangalum kidakillana engil saaramilla enikku korchu appam venum.
So finally it says in verse 8, because of his persistence he got as much as he needed.
എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്, അവൻ അപ്രകാരം തുടർമാനമായി ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവൻ വേണ്ടുന്നിടത്തോളം ലഭിച്ചു.
What's he referring to?
എന്താണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
Verse 13, how much more your heavenly father will give the Holy Spirit to those who ask him like this.
ഇതുപോലെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും.
I have met many people who say, oh brother Zach, I prayed and nothing happened.
പല ആളുകളും എന്നോട് പറയാറുണ്ട്, സഹോദരൻ സാക്ക് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല.
I said, did you pray like these two people pray?
ഈ രണ്ട് വ്യക്തികൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല.
You are too busy with your business and your work and your other things. You have to make money. There are many other more important things in the world, right?
നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്ക് പണം ഉണ്ടാക്കുന്ന മറ്റ് പല മാർഗങ്ങൾ, നിങ്ങളുടെ ജോലി, ഈ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണല്ലോ.
God says, go and do that.
ദൈവം പറയുന്നു നിങ്ങൾ പോയി അത് ചെയ്തു.
You will just be a nominal church member sitting there listening to messages, that's all.
നിങ്ങൾ അപ്രകാരം സഭയിൽ ഇരുന്ന് സന്ദേശങ്ങൾ കേൾക്കുന്ന ഒരു സാധാരണ
ക്രിസ്ത്യാനിയാണ്. God, God would have been a spirit-filled, fiery witness for Christ.
എന്നാൽ നിങ്ങൾ ദൈവത്തെ ഈ പ്രകാരം അനുഷ്ഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആത്മനിറവുള്ള ദൈവത്തിന് വേണ്ടി ശക്തിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
You know, the picture I had in my mind of spirit-filled is this.
ആത്മനിറവുള്ളവൻ എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഇതാണ്.
The burning bush that Moses saw.
മോശെ കണ്ട ആ കത്തി എരിയുന്ന മുൾപടർപ്പ്.
I said, Lord, make me like that.
ദൈവമേ എന്നെ അതുപോലെ ആക്കണം.
Among all the bushes,
അവിടെ ഉണ്ടായിരുന്ന
കുറ്റിച്ചെടികളെല്ലാം
ഒരു മുൾപടർപ്പ്, അത് അഗ്നിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു.
It's not the biggest bush or the most beautiful bush.
ഏറ്റവും വലിയ മുൾപടർപ്പോ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ മുൾപടർപ്പോ ആയിരുന്നില്ല. എന്നാൽ ആ മുൾപടർപ്പ് അത്
ജ്വലിച്ചുകൊണ്ടിരുന്നു.
ദൈവമേ എനിക്ക് വേണ്ട ആത്മനിറവ് അപ്രകാരമുള്ള ഒരു
ആത്മനിറവാണ്.
മറ്റുള്ളവരെക്കാട്ടിലും വലിയവരോ മറ്റുള്ളവരെക്കാളും സൗന്ദര്യമുള്ളവരോ ആകുവാനല്ല എന്റെ എനിക്ക് കർത്താവെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്വലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറുന്നു എപ്പോഴും.
And such a fire that Moses, when he saw it, he stopped.
Moses avade ninnu ennaanu nam vaikkunnu.
The people must see something different in me. They stopped.
But ennil vyathasthamaaya chila kaaryangal kandu aalukal nilkkanam.
Then God can speak to them through me like he spoke from that bush.
ആ മുൾപടത്തിൽ നിന്ന് ആളുകളോട് ദൈവം സംസാരിച്ചതുപോലെ എന്നിലൂടെ ആളുകളോട് ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറുവാൻ നിങ്ങൾക്ക് ചെറുപ്പക്കാരെ
Don't you want to be like that?
അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറുവാൻ നിങ്ങൾക്ക്
താല്പര്യമില്ലേ?
എനിക്ക് വേണ്ടി ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല. അവിശ്വാസമാണ്.
There is no partiality with God.
ദൈവത്തിന് ഒരു മുഖപക്ഷമില്ല.
When I was a young boy, I was so shy and reserved. I never wanted to stand in front of anybody.
ഞാൻ ഒരു ചെറിയ ബാലനായിരുന്നപ്പോൾ ഞാൻ ലജ്ജാശീലനും ആളുകളുടെ മുമ്പിൽ നിൽക്കുവാൻ താല്പര്യമില്ലാത്തവനുമായിരുന്നു.
I never took part in any public speaking contest in my whole life.
എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഈ പൊതുവേദിയിലുള്ള ഒരു പ്രസംഗ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല.
When I became a Christian, I said, Lord, fill me with the Holy Spirit. Otherwise, I cannot be your witness.
ഞാൻ ക്രിസ്ത്യാനിയായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ, അങ്ങനെ എങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ സാക്ഷിയെ നിൽക്കുവാൻ കഴിയൂ.
Whole life changed. God filled me with the Holy Spirit.
ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചപ്പോൾ എന്റെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു.
CFC in Bangalore was born because two of us were baptized in the Holy Spirit.
പരിശുദ്ധാത്മാ നിറവ് ഞങ്ങൾ രണ്ടുപേർക്ക് ലഭിച്ചതുകൊണ്ടാണ് CFC സഭ
ബാംഗ്ലൂരിൽ.
അപ്പോൾ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ സഭ പരിശുദ്ധാത്മ നിറവിലൂടെ ഉടലെടുത്തത് പോലെയാണ് ബാംഗ്ലൂർ CFC
ഉടലെടുത്തത്.
അനേകം കാപട്യമായത് ഈ ലോകത്തുണ്ടെന്ന് എനിക്കറിയാം.
There's a lot of counterfeit gold.
ഈ ലോകത്ത് അപ്രകാരം കപട സ്വർണമുണ്ട്.
But there is real gold also.
എന്നാൽ യഥാർത്ഥ സ്വർണവുമുണ്ട്.
There are many counterfeit 2000 rupee notes, but there are real 2000 rupee notes also.
അനേക കള്ളനോട്ടുകൾ, വ്യാജ നോട്ടുകൾ, 2000 നോട്ടുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അനേക നോട്ടുകളുമുണ്ട്.
All precious things are counterfeited.
വിലയുള്ളതെല്ലാം അതിന്റെ വ്യാജന്മാരും.
So the fullness of the Holy Spirit is counterfeited.
അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ നിറവിന്റെയും വ്യാജ അനുഭവങ്ങളുണ്ട്.
But we don't have to be turned away because of the counterfeit.
എന്നാൽ ഇപ്രകാരം വ്യാജമായ ചില കാര്യങ്ങളെ കണ്ട് നാം യഥാർത്ഥമായതിൽ നിന്ന് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ.
See, our heart is like a house with many rooms.
നമ്മുടെ ഹൃദയം പല മുറികളുള്ള ഒരു വീട് പോലെയാണ്.
And one room is called the guilt room. We feel so guilty about all the things that we have done in our life.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു കുറ്റബോധം നിറഞ്ഞ ഒരു കുറ്റബോധത്തിന്റെ മുറിയും നമ്മുടെ ഹൃദയങ്ങളിൽ അത് കുറ്റബോധം കൊണ്ട് ഇരുണ്ട്
നിറഞ്ഞിരിക്കുന്നു.
യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആ
കുറ്റബോധം
യേശുവിനോട് പറയുന്നു, യേശു വരണമോ?
പരിശുദ്ധത്വം വരുന്നു. When we ask Jesus to come in, it's the Holy Spirit who comes.
Yes, Christ is the one. Yesu enga hrudayathilekku varanam ennu parayumbol parishuddhaathmavana
hrudayathilekku varanam. It is the one on the earth today.
Inna bhoomiyilulla parishuddhaathmavana.
So when I say, Lord Jesus, come into my heart,
Yesu enga hrudayathilekku karanu varanam ennu naan parayumbol,
the Holy Spirit, the Spirit of Christ, that comes in.
Parishuddhaathmavu Christuvinte aathmavana enna hrudayathilekku karanu varanam.
This guilt room,
ee kuttabodhathinte muriyilekku karanu varanam.
Drives out the darkness.
എന്റെ ഈ കുറ്റബോധത്തിന്റെ മുറിയില് ആ ഇരുണ്ട് അവസ്ഥ അവൻ
നീക്കിക്കളയും.
എന്റെ പാപങ്ങൾ
ക്ഷമിക്കപ്പെടും.
എന്റെ പാപങ്ങൾ നീക്കപ്പെട്ടു എന്നുള്ള സന്തോഷത്താൽ
നിറയും.
എന്റെ ജീവിതത്തിലെ ഒരു മുറിയിലേക്ക് വെളിച്ചം കടന്നു
വരുന്നു.
ഈ വീട് നിങ്ങൾ കാണുമ്പോൾ
ആ
വീട്ടിലേക്ക് നോക്കിയിട്ട് ചോദിക്കാൻ അവിടെ വെളിച്ചമുണ്ട്. അവിടെ വെളിച്ചമുണ്ട്.
ഇൻ വൺ റൂം,
അവിടെ ഒരു മുറിയിൽ വെളിച്ചമുണ്ട്.
എന്നാൽ
അവിടെ മറ്റ് 9 മുറികൾ ഇരുണ്ടിരിക്കുന്നു. ആ മുറി വെളിച്ചം കൊണ്ട് നിറഞ്ഞു. ആ വീട് വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇല്ല, എന്നാൽ ആ വീട്ടിൽ വെളിച്ചമുണ്ടോ? ഉണ്ട്.
ഫീൽഡ് വിത്ത് ലൈറ്റ്? നോ.
ആ വീട് വെളിച്ചം കൊണ്ട് നിറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു മുറിയിൽ
മാത്രം.
വീണ്ടും ജനിച്ച അനേക ആളുകളുടെയും അവസ്ഥ. അവർക്ക് പരിശുദ്ധാത്മാവ്
ലഭിച്ചിട്ടുണ്ടോ?
അവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയില്ല. റോമാലേഖനം 8 അധ്യായം 9 വാക്യം.
If a man does not have the Holy Spirit, he is not even born again.
അവിടെ നാം വായിക്കുന്നത് ആത്മാ ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നാം.
You don't belong to Christ if you don't have the Holy Spirit.
ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ല എങ്കിൽ അവനുള്ളവനല്ല.
So you belong to Christ when the Holy Spirit comes in.
പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ് നാം ക്രിസ്തുവിനുള്ളവരാകുന്നത്.
You are not filled.
എന്നെല്ലാം നിറയപ്പെട്ടിട്ട്.
You are not baptized, immersed. You are not immersed in the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൽ മുങ്ങിയിട്ടില്ല.
And so the Lord knocks at the door of your other rooms.
അതുകൊണ്ട് ദൈവം നിങ്ങളുടെ വീട്ടിന്റെ മറ്റു മുറികളിൽ വന്ന് തട്ടുന്നു.
Can I come in?
എനിക്ക് ആ മുറിയിലേക്ക് പ്രവേശനമുണ്ടോ?
Your television room.
നിങ്ങളുടെ ടെലിവിഷൻ കാണുന്ന മുറി.
Holy Spirit says, can I come in and decide what program you watch and what you will turn off?
നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് കാണുന്നത്, ഏത് പ്രോഗ്രാം ഒഴിവാക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ?
And you say, oh, you mean I cannot watch those beautiful Malayalam serials? You cannot watch it anymore?
എനിക്ക് ആ മലയാളത്തിലെ വളരെ മനോഹരമായ ആ സീരിയലുകൾ എനിക്ക് ഇനിയും കാണാൻ പറ്റില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു?
That's right, no more.
ശരിയാണ്, ഇനി നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല.
So you keep that door locked.
അതുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ ആ മുറി കർത്താവിന് തുറന്നു കൊടുക്കുന്നില്ല.
You tell me, if Jesus Christ was in your house, do you think he will sit with you and watch all those series?
നിങ്ങൾ എന്നോട് പറയുക, യേശു ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ആ സീരിയലുകളൊക്കെ യേശു ക്രിസ്തു കാണുമായിരുന്നോ?
But people say, oh, Brother Zach, my wife loves it so much, she has to see it.
എന്നാൽ ചില ആളുകൾ പറയും, ഓ സാക് എന്റെ ഭാര്യയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്, അവൾ അത് കാണും.
She cannot live without it.
അതില്ലാതെ ജീവിക്കാനേ പറ്റില്ല.
Okay. You live without the Holy Spirit, you can watch your series.
ശരി, കുഴപ്പമില്ല, നിങ്ങൾക്ക് പരിചയമോ ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ സീരിയലുമായിട്ട് നിങ്ങൾ ഇരുന്നോളൂ.
And such people lock that door.
അങ്ങനെയുള്ള ആളുകൾ ആ മുറിയുടെ വാതിൽ
മൂടുന്നു.
മറ്റൊരു മുറിയിൽ മുട്ടുന്നു.
Can I see what all books you read and what all magazines you read?
നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വായിക്കുന്ന
മാഗസിൻ?
ഞാൻ ആ മുറിയിലേക്ക് വന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ആ മുറിയിലേക്ക് അങ്ങ് വരേണ്ട, അങ്ങ് വന്ന് ആ മുറിയിലേക്ക് വന്നാൽ ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പറയുന്നു, ഞാൻ വരുന്നില്ല. നിങ്ങളുടെ വാതിൽ ഇടിച്ച് പൊളിച്ച് ആ മുറിയിലേക്ക് കടന്നു വരുന്നവനല്ല.
Finances room, how you earn your money, is it all righteous?
Well, ningalude sambathinte moriyilekku kadannu varatte, ningalude sambhadhyam mulla seriyaya margathilude rupichathano.
Not what you can convince others in the church. Can you convince me that it is all righteous, the Holy Spirit?
Sabayilulla matte aalugale ningal engane avare avarodu nyayikkan pattum ennullavalla. എനിക്ക് എന്നോട് എന്റെ മുമ്പിൽ അതെല്ലാം നീതിയായ മാർഗത്തിലൂടെയാണോ?
Do you pay your taxes?
നിങ്ങളുടെ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ?
And how you spend your money? You spend it all on yourself?
നിങ്ങളുടെ പണം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്?
Do you come into that room and let me control your money?
ഞാൻ ആ മുറിയിലേക്ക് കടന്നു വന്ന് നിന്റെ പണം നിയന്ത്രിക്കുവാൻ നീ എന്നെ അനുവദിക്കുമോ?
Tell you where to give it.
അത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കുമോ?
And you are scared.
അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്.
Then I cannot keep on accumulating so much money. I'll have to give it away.
അങ്ങനെയെങ്കിൽ എനിക്ക് ഇത്ര പണം ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കാൻ കഴിയുകയില്ല, കുറെ ഞാൻ
കൊടുത്തുകൊണ്ടിരുന്നില്ല.
ഉടനെ ആ മുറിയുടെ പൂട്ട് നിങ്ങൾ അത് പൂട്ടിവെക്കുന്നു.
And like that, different doors.
അങ്ങനെ പല മുറികളും നിങ്ങൾ പൂട്ടിവെക്കും.
Forgiving that person, will you let me come in and make you forgive everybody?
Avithiyode shrinikkunna aa muriyundallo aa muriyilekku yan kadannu vannu ningalude tettu cheyda ellavarodum ningal shrinikkuvanayittu yan paranja ningal cheyyumo?
Forgive most of them, but this one man he can never forgive. He did so much evil to me.
എനിക്ക് മിക്കവാറും എല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിയും, എന്നാൽ എനിക്കെതിരെ അത്രയധികം ദ്രോഹം ചെയ്ത ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. പ്രശ്നപ്പോലെ അങ്ങ് ആറു മുറിയിലേക്ക് കടന്നു വരേണ്ട. അനേകം മുറിയുടെ വാതിലുകളും പൂട്ടി.
അതിനുശേഷം
നിങ്ങൾ പ്രാർത്ഥന, നിങ്ങൾ പറയുന്നു, ദൈവമേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയ്ക്കണമേ. അത് ഒരു കളിയാണ്, തമാശയാണ് സഹോദരങ്ങളെ. അങ്ങനെ മുറി കൂട്ടി വെച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുന്നവനല്ല
ദൈവം.
തന്റെ ശൂന്യമായ തരം നിങ്ങളുടെ ശൂന്യമായ തലയിൽ
വെച്ചുന്നവരെ
നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഷാബാ ഷാബാ എന്ന് പറയൂ എന്ന് പറയുന്നു. നിങ്ങളത്
പറഞ്ഞേക്കാം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറച്ചു എന്ന് നിങ്ങൾ
പറഞ്ഞു.
അതിനെ തുടർന്ന് നിങ്ങൾ ആ സീരിയലുകളൊക്കെ
കണ്ടുകൊണ്ടേയിരിക്കും,
ആ മോശമായ മാഗസിനുകളൊക്കെ
വായിച്ചുകൊണ്ടിരിക്കും,
പണം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ചെയ്തുകൊണ്ട് ശാബാ ശാബാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
This is what is happening in Christianity today.
ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് സംഭവിക്കുന്നത് ഇതാണ്.
Why are preachers scared to expose it?
എന്തുകൊണ്ടാണ് പ്രസംഗകർ ഈ കാര്യം തുറന്നു കാട്ടാത്തത്?
You know, I never wanted the gift of tongues. I'll tell you that honestly.
ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഈ അന്യഭാഷയുടെ വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I wanted power to overcome sin.
പാപത്തെ ജയിക്കാനുള്ള ശക്തിയായിരുന്നു എനിക്ക് വേണ്ടിയത്.
But I said, Lord, why did you give me this gift of tongues?
അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാണ് ഈ അന്യഭാഷയുടെ വരം എനിക്ക്
നൽകുന്നത്?
ദൈവം എനിക്ക് കാണിച്ചു തന്നു.
So that I can be a witness to the Pentecostals that this is not the tongues which is the real thing.
അവിടെ കാണുന്ന ഈ അന്യഭാഷ ഭാഷണം യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്ന് അവർക്കൊരു സാക്ഷ്യമായിട്ടാണ്
ഈ അണ്ടർസ്റ്റാൻഡ്.
എനിക്ക് ഈ ഒരു വരമില്ലായിരുന്നുവെങ്കിൽ അവരെന്നോട് പറയുമായിരുന്നു നിങ്ങളൊരു ബ്രദർ ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന്
പറഞ്ഞേക്കാം. Message of overcoming sin which some of them would receive.
പാപത്തെ ജയിക്കുന്ന ഒരു ജയകരമായ ജീവിതത്തിന്റെ സന്ദേശം അവരോട് സംസാരിക്കുവാനായിട്ട് അത് സ്വീകരിച്ചേക്കാം. അതിനുവേണ്ടിയാണ് ദൈവം എനിക്കിത് നൽകിയത്.
So people ask me, can you give me one verse which tells me what will happen to me when I'm filled with the Holy Spirit?
പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ഉണ്ടാകുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ ഒരു തെളിവായിട്ട് എന്തെങ്കിലും ഒരു വാക്യം അങ്ങ് എനിക്ക് കാണിച്ചു തരാമോ?
Not from the historical section of scripture.
വേദപുസ്തകത്തിലെ ചരിത്രപരമായ ഭാഗങ്ങളിൽ നിന്നല്ല.
The teaching section of scripture.
എന്നാൽ വേദപുസ്തകത്തിലെ പഠിപ്പിക്കലുകളിൽ നിന്ന്.
Romans 5 verse 5.
റോമലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം.
This is what happened to me.
എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഇതാ.
The love of God is poured out in our hearts through the Holy Spirit.
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
That means three things.
അവിടെ മൂന്ന് കാര്യങ്ങളാണ്.
First of all,
ഒന്നാമതായി,
my heart was filled with a tremendous understanding that God loved me as he loved Jesus Christ.
ദൈവം യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ദൈവം എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഒരു അറിവ് എന്റെ ഹൃദയത്തിൽ ഉണ്ടാകും.
Love of God was poured in my heart.
ദൈവസ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് കവിഞ്ഞു ഒഴുകുന്നു.
And secondly,
രണ്ടാമതായി,
it produced in me a tremendous love for God, for Jesus Christ.
ദൈവത്തിനു വേണ്ടി യേശുക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയപ്പെടുന്നു.
I didn't produce it, the Holy Spirit produced it in me.
അത് ഞാൻ സ്വയമായിട്ട് ഉളവാക്കിയതല്ല, പരിശുദ്ധാത്മാവ് എന്നിൽ ഉളവാക്കിയതാണ്.
And third,
മൂന്നാമത്,
he produced in me a love for people, for God's people.
ദൈവജനത്തിനോടുള്ള ഒരു സ്നേഹം ദൈവം എന്റെ ഹൃദയത്തിൽ.
Not just for CFC believers.
CFC വിശ്വാസികളോട് മാത്രമല്ല.
I can love and respect born again people in the Roman Catholic Church also.
റോമൻ കത്തോലിക്ക സഭയിൽ പോലും ഉള്ള വീണ്ടും ജനനം പ്രാപിച്ച ആളുകളെ ബഹുമാനിക്കുവാനും ബഹുമാനിക്കുവാനും യേശുവിനെ
സ്നേഹിക്കുന്ന
അവർ ഏത് ഗ്രൂപ്പിലാണെങ്കിലും കുഴപ്പമില്ല.
I can have more fellowship with a person in some other church who loves Jesus than with somebody in CFC who does not love Jesus.
CFC-il irunnukonde Yesuvine snehikkatha oru vyaktiye kaattilum koodal mathiyathil oru swabhaavathil irunnukonde Yesuvine koodal snehikka oru vyaktiyodu enikku koodal kootayirunnu.
I do not believe all of God's people are in CFC.
ദൈവത്തിന്റെ മക്കൾ എല്ലാവരും തന്നെ CFC-ilaanu ennu ഞാൻ വിശ്വസിക്കുന്നില്ല.
God's people are in many different groups.
ദൈവത്തിന്റെ മക്കൾ പല ഗ്രൂപ്പുകളിലാണ്.
It's those who love Jesus with all their heart.
എന്നാൽ അത് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ
സ്നേഹിക്കുന്നവരാണ്,
അവരോടാണ് എനിക്ക്
കൂട്ടായ്മയുള്ളത്.
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്,
God loves me like he loved Jesus Christ.
യേശുവിനെ സ്നേഹിച്ചതുപോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള നിറവ്.
That brought a security in me.
എന്റെ ജീവിതത്തിൽ അതൊരു സുരക്ഷിതത്വ ബോധം നൽകി.
ബിഫോർ ദാറ്റ് ഐ യൂസ്ഡ് ടു തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് മീ വിത്ത് ആൻ ആംഗ്രി ഫേസ്.
അതിനു മുമ്പ് എപ്പോഴും ദൈവം എന്നെ ഒരു കോപത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു.
ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് നൗ.
ഇന്നോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല.
ഹി ലവ്സ് മീ.
എന്നെ അവൻ സ്നേഹിക്കുന്നു.
That's brought a security into my life.
എന്റെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം
കൊണ്ടു. I'm not in competition with anybody.
ഞാൻ മറ്റേതൊരു വ്യക്തിയോടുമുള്ള ഒരു മത്സരത്തിലല്ല.
God will do that for you.
നിങ്ങളോടും നിങ്ങൾക്ക് വേണ്ടി എന്തോ അത് ചെയ്യും.
And then, secondly, a love for Jesus.
രണ്ടാമത്, യേശുവിനോടുള്ള ഒരു സ്നേഹം.
And thirdly, a love for one another.
മറ്റൊന്ന്, മൂന്നാമതായി, മറ്റുള്ളവരോടുള്ള സ്നേഹം.
Even to love people who hurt me or harm me, I can do that now, no problem.
എന്ന് മുറിപ്പെടുത്തിയ ആളുകൾ, എനിക്കെതിരെ ദ്രോഹം ചെയ്തവർ, അവരെ പോലും സ്നേഹിക്കുവാൻ എനിക്ക് ഇപ്പോൾ
കഴിയും.
എനിക്കെതിരെ വളരെയധികം ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾ, അവരെ എനിക്ക് സ്നേഹിക്കുവാൻ
കഴിയും.
ഞാൻ അവരെ അനുഗ്രഹിച്ച് അവർക്ക് ഒരു തിന്മയും വരാതിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കും.
That's what the Holy Spirit does. That is the proof of being filled with the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നത് അതാണ്.
Do you want this life?
ഈ ഒരു ജീവിതം നിങ്ങൾക്ക് വേണമോ?
Do you want a life where you love your enemies?
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണമോ?
You want a life where you will bless everybody who curses you?
നിങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണമോ?
And you can do good to all those who hate you?
നിങ്ങളെ വെറുക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണമോ?
You want a life like that?
അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു?
When you're willing to pour out your life to serve Jesus Christ?
യേശുവിനു വേണ്ടി നിങ്ങളുടെ ജീവനെ ഒഴുക്കിക്കളയുവാൻ, യേശുവിനെ ശുശ്രൂഷിക്കുവാൻ താല്പര്യമുള്ളവരെ,
nothing in the world means more to you than Jesus himself.
യേശുവിനെ അല്ലാതെ മറ്റൊന്നും യേശുവിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം.
If you want such a life,
അങ്ങനെയുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു.
To be a loving godly husband and a loving godly wife.
സ്നേഹിക്കുന്ന ദൈവഭക്തനായ ഒരു ഭർത്താവ്, സ്നേഹിക്കുന്ന ദൈവഭക്തയായ ഒരു ഭാര്യയായ നിങ്ങൾക്ക് മാറണമെങ്കിൽ,
I tell you, God will fill you with the Holy Spirit.
ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും.
So the reason I'm saying all this is so that you can prepare your hearts when we come tomorrow evening for our meeting.
നാളെ വൈകുന്നേരം നാം പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ.
I don't like to rush people into something.
എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആളുകളെ തള്ളിക്കൊണ്ടുപോകുവാൻ എനിക്ക്
താല്പര്യം.
എന്തെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് എന്നാ എല്ലാവരും വന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിട്ടുവാനല്ല.
You know what Jesus said?
യേശു പറഞ്ഞത്,
in many evangelists they say, stand up and come forward here if you want to give your life.
നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ജീവൻ, നിങ്ങളുടെ ജീവിതം കൊടുക്കണമെങ്കിൽ പല സുവിശേഷ പ്രസംഗരും പറയുന്നത് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുക.
Jesus never said that.
യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല.
I don't say that.
ഞാനും അത് പറയുന്നില്ല.
I don't want to say what Jesus did not say.
യേശുക്രിസ്തു പറയാത്തത് പറയുവാൻ ഞാനും ആഗ്രഹിക്കുന്നു.
I'll tell you what Jesus said.
യേശുക്രിസ്തു പറഞ്ഞത് ഞാനും പറയട്ടെ.
ലൂക്ക് 14:28. I don't tell him to stand up.
ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനല്ല യേശു പറഞ്ഞത്.
I say sit down.
ഞാൻ പറയുന്നു നിങ്ങൾ ഇരിക്കുക.
That's what he says here.
ഇവിടെ ഏതാണ് പറഞ്ഞത്? നിങ്ങൾ ഇരുന്ന്
കാൽക്കുലേറ്റ് ദ കോസ്റ്റ്.
നിങ്ങൾ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ഇരുന്ന് അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുക.
സിറ്റ് ഡൗൺ, റിലാക്സ് ആൻഡ് കാൽക്കുലേറ്റ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് യു.
ഇരുന്ന് സാവകാശം കണക്ക് നോക്കുക, എത്ര ചെലവാകുമെന്ന് നോക്കുക.
യു വാണ്ട് ടു പേ ദ പ്രൈസ്?
നിങ്ങൾക്ക് വിലയിരുത്താൻ തയ്യാറാണോ?
ടുഡേ ഐ ടോൾഡ് യു സംതിങ് ഓഫ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് യു.
ഇന്ന് ഞാൻ നിങ്ങളോട് എത്രമാത്രം വില കൊടുക്കേണ്ടി വരും എന്നതിനെ കുറിച്ച് ചില സൂചനകൾ ഞാൻ നൽകി.
Don't rush and stand up. Sit down, count the cost.
ഉടനെ ചാടി എഴുന്നേൽക്കാതിരിക്കുക, നിങ്ങൾ ഇരിക്കുക, ഇരുന്ന് നിങ്ങൾ കണക്ക് നോക്കുക.
Go home, when you lie down in bed, count the cost.
വീട്ടിൽ പോയി കട്ടിലിൽ കിടന്ന് കണക്ക് നോക്കുക.
You really believe to be filled with the Holy Spirit is more valuable than all these things you have been chasing after?
നിങ്ങളൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കാട്ടിലും ഉപരിയായി പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു.
Are you seeking honor?
മറ്റുള്ളവരുടെ മാനം അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി.
I remember hearing the story of one very famous preacher in America.
അമേരിക്കയിലുള്ള വളരെ പ്രസിദ്ധനായ ഒരു പ്രസംഗകന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്.
More than 100 years ago,
100 വർഷങ്ങൾക്ക് മുമ്പ്,
and he heard about D.L. Moody being filled with the Holy Spirit, his ministry was transformed.
ഡി എൽ മൂടി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതും അതിനെ തുടർന്ന് ഡി എൽ മൂടി മാറിയതുമൊക്കെ അദ്ദേഹം ഈ പ്രസംഗം പറഞ്ഞു, എനിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ്
വേണം.
എല്ലാം അവൻ
വിട്ടുകൊടുത്തു.
ഞാൻ എല്ലാം വിട്ടുകൊടുത്തു എന്നെ നിറച്ചിടണേ.
Nothing happened.
ഒന്നും സംഭവിച്ചില്ല.
The Lord said to him,
ദൈവം അവനോട് പറഞ്ഞു,
യു വാണ്ട് ടു ബിക്കം അനദർ പ്രീച്ചർ ലൈക് ഡി എൽ മൂടി, റൈറ്റ്?
ഡി എൽ മൂടിയെ പോലെ മറ്റൊരു പ്രസംഗകനാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അല്ലേ?
യു വിൽ നോട്ട് ബി ഫിൽഡ്.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ
നിറവ് ഓൾസോ,
ആ ഒരു ആഗ്രഹവും നിങ്ങൾ യാതൊരു ഇടത്തിന്റെ മേൽ വെച്ചണം.
സം പീപ്പിൾ വാണ്ട്, ഐ വാണ്ട് ടു പ്രീച്ച് ലൈക് ദാറ്റ് പേഴ്സൺ.
ആ വ്യക്തിയെ പോലെ പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന
ആളുകളും,
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുകയില്ല. ആ ഒരു താല്പര്യവും നിങ്ങൾ വിട്ടുകളയുക. ആ താല്പര്യവും അദ്ദേഹം വിട്ടുകളും.
And God filled him with the Holy Spirit.
അതിനെ തുടർന്ന് ദൈവം പരിശുദ്ധാത്മാവിനെ
resign as being pastor in this church.
ഈ സഭയിൽ നിങ്ങൾ ഒരു പാസ്റ്ററായി തുടരുന്ന ആ പാസ്റ്ററിന്റെ ജോലി നിങ്ങൾ ഉപേക്ഷിക്കുക.
Go to England and join a man called William Booth, who is working among the poor people in the Salvation Army.
Salvation Army വില്യം ബൂത്ത് എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പോയി ഇതിനെ ചേരുക.
മൈറ്റി മൂവ്മെന്റ്
ഇന്നുണ്ടായുള്ള സാലേഷൻ ആർമിയെ പോലെയല്ല, ഇന്നുള്ള രക്ഷാസൈന്യത്തെ പോലെയല്ല, അന്ന് ഒരു ദൈവത്തിന്റെ ഒരു മുന്നേറ്റമായത്.
സോ ഹി വെന്റ് ദേർ,
അവിടെ പോയി.
ഫേമസ് പ്രീച്ചർ,
ഈ വളരെ പ്രസിദ്ധനായ പ്രസംഗകൻ അവിടെ ചെന്നു.
വില്യം ബൂത്ത് ഈസ് എ വെരി വൈസ് മാൻ.
വില്യം ബൂത്ത് വളരെ ജ്ഞാനമുള്ള ഒരു സഹോദരനായിരുന്നു.
യു കം ഹിയർ ടു ജോയിൻ അസ്?
ഞങ്ങളുടെ അടുത്ത് ചേരുവാൻ വന്നതാണോ?
ഓക്കെ, യുവർ ഫസ്റ്റ് ജോബ് ഈസ് യു വിൽ ബി പോളിഷിംഗ് ദ ഷൂസ് ഓഫ് ഓൾ ദ പീപ്പിൾ ഇൻ ദിസ് ഇൻ അവർ ഗ്രൂപ്പ്.
ഈ പ്രസിദ്ധനായ പ്രസംഗകൻ ചേരാൻ വന്നപ്പോ വില്യം ബൂത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ ജോലി ഇതായിരിക്കും, ഇവിടെ വരുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഒക്കെ ഷൂസ് നിങ്ങൾ പോളിഷ്
ചെയ്യണം.
ഈ വലിയ പാസ്റ്റർ അദ്ദേഹം അനേക ആഴ്ചകൾ അവിടെ ഇരുന്ന് ഈ ഷൂസ് പോളിഷ്
ചെയ്യുകയായിരുന്നു.
നിങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവ് വേണമല്ലേ, നിങ്ങൾ ഈ ഷൂസ് പോളിഷ്
ചെയ്യുക.
അവിടെയാണ് അദ്ദേഹം തുടങ്ങിയത്.
He grew up to become one of the greatest preachers in the Salvation Army.
രക്ഷാ സൈന്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു പ്രസംഗകനായ അദ്ദേഹം അവിടെ നിന്ന് വളർന്നു.
Break him first.
ആദ്യം അദ്ദേഹത്തെ തകർക്കണമായിരുന്നു.
The Spirit of God will break us.
ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തകർക്കും.
And then he will use you mightily.
അതിനെ തുടർന്ന് നിങ്ങളെ ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കും.
Maybe not as a preacher.
ഒരുപക്ഷെ പ്രസംഗകൻ എന്ന നിലയിൽ ആയിരിക്കണമെന്നില്ല.
Maybe as a God-fearing mother.
ഒരുപക്ഷെ ദൈവഭക്തിയായ ഒരു അമ്മയായ,
God-fearing sister.
ദൈവഭക്തിയായ ഒരു സഹോദരിയായ,
never sits in the pulpit but encourages other young brothers privately.
ഒരുപക്ഷെ ഇവിടെ പ്രസംഗ വേദത്തിൽ വരുന്ന ഒരു വ്യക്തിയായിട്ടല്ല, മറ്റ് ചെറുപ്പക്കാരെ രഹസ്യമായി ഉത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി.
Imagine if everybody in our churches in Kerala got filled with the Holy Spirit.
കേരളത്തിലുള്ള സഭകളിലെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരാണ് ആയി എങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക.
Even if 10% of our churches all got filled with the Holy Spirit.
നമ്മുടെ സഭകളിലുള്ള 10% ആളുകളെങ്കിലും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ,
can you imagine what will happen?
എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ?
It will be like a fire.
അതൊരു അഗ്നി പോലെയായി.
People will stop and see something is there.
ആളുകൾ നിന്നുകൊണ്ട് ഇവിടെ എന്തോ ഉണ്ട് എന്ന് അവർ കാണും.
John the Baptist is one of my great favorites among preachers in the Bible.
വേദപുസ്തകത്തിലെ പ്രസംഗകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്.
He did not have to advertise and put his pictures all over Jerusalem, come and listen to John the Baptist.
Jerusalem ella idathum tande post notice tande prasangam kelkkuvanayittu ellavarum shenikkanda avashyam adheyathil illayirunnu.
He was in the wilderness.
Adheyam vanandirathilayirunnu.
If you want to hear me, you got to walk and come to wilderness. I am not going to come to your town.
ഞാൻ നിങ്ങളുടെ പട്ടണത്തിലേക്ക് വരികയില്ല. നിങ്ങൾക്ക് എന്നെ കേൾക്കണമെങ്കിൽ ഈ വനാതിരത്തിലേക്ക് നടന്ന് നിങ്ങൾ വരണം.
Such a fire in John the Baptist that all the people went there.
യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ജ്വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒക്കെ അവന്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവനെ
കേൾക്കുന്നുണ്ട്.
അവർക്ക് അനേക മൈലുകൾ ആ വനാന്തരത്തിലേക്ക് നടക്കണമെങ്കിലും അവരവിടെ പോയി. എനിക്ക് യോഹന്നാൻ സ്നാപകനെ സ്നാനപ്പെടണമെന്ന് അവർ പറഞ്ഞു. അപ്രകാരം ദൈവത്തെ, ദൈവത്തിന് ഒരു വ്യക്തിയെ പിടിക്കുവാൻ
കഴിഞ്ഞാൽ,
നിങ്ങളെ അപ്രകാരം ദൈവത്തിന് പിടിക്കുവാൻ കഴിഞ്ഞാൽ,
വൺ മാൻ വൺ വുമൻ,
ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ഒരു സ്ത്രീ,
ഇറ്റ്സ് അമേസിംഗ് വാട്ട് ഗോഡ് കൻ ഡു.
അങ്ങനെയുള്ള വ്യക്തികളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നത് അത്ഭുതകരമായ കാര്യമാണ്.
പീപ്പിൾ വിൽ ട്രാവൽ ഹൺഡ്രഡ് ഓഫ് മൈൽസ് ടു ഹിയർ ജോൺ ദ ബാപ്റ്റിസ്റ്റ്.
യോ ഹന്നാൻ സ്നാപകനെ കേൾക്കുവാനായിട്ട് 100 കണക്കിന് മൈലുകൾ യാത്ര ചെയ്യുന്നവർ
വരും.
ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ് അത്
എന്നവരാണ്.
പക്ഷെ നിങ്ങൾ പ്രസംഗകനാകണമെന്നില്ല. ദൈവത്തിങ്കിലേക്ക് മത്സ്യപ്പെടുവാനായിട്ട് ആളുകളെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്
കഴിയും.
ഇന്ന് നിങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദാഹമുണ്ടോ? പ്രിയസഹോദരന്മാരെ,
I remember I had such a thirst. I said, Lord, I'm willing to give up anything. I want to be filled with the Holy Spirit.
എന്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കുന്നു, എനിക്ക് അപ്രകാരം ഒരു ദാഹം ഉണ്ടായിരുന്നു, കർത്താവേ എന്തും വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണ്.
I pray that all of you will have that.
നിങ്ങൾക്ക് എല്ലാവർക്കും അപ്രകാരം ഒരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
You young people.
പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ.
And older people also.
പ്രായമുള്ളവരോട് ഞാൻ പറയട്ടെ.
That your life and your service will be transformed.
നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശുശ്രൂഷയും അത് ഒരു പുതുതരത്തിലുള്ള മാറണം.
And you will enter into this life of rest that we have been speaking about.
നാം പ്രാർത്ഥിക്കുന്ന ആ സ്വസ്ഥതയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും.
One last verse.
അവസാനമായി ഒരു വാക്യം കൂടെ.
Says in Isaiah 63.
യെശയ്യാവ് 63-ാം അധ്യായം.
Verse 14.
14-ാം വാക്യം.
In the middle there it says, the Spirit of the Lord gave them rest, and thou didst lead thy people to make for thyself a glorious name. Sound like that in Malayalam? Read verse 14.
താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി.
Here in English it says the Holy Spirit brought them to a place of rest.
അവിടെ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് ആളുകളെ ഒരു സ്വസ്ഥതയുടെ സ്ഥലത്തേക്ക് നടത്തി.
So that God's name will be glorified.
ദൈവത്തിന്റെ നാമം ഉയരുവാനായിട്ട് സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം നടത്തി.
That's what the Spirit of the Lord can do for you and me.
ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ചെയ്യുവാൻ കഴിയുന്നത് അതാണ്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗസ്ഥനായ പിതാവേ,
I pray you will plow up the hard ground in every heart.
കർത്താവേ, എല്ലാ ഹൃദയങ്ങളെയും കട്ടിയായ ഹൃദയങ്ങളെ അങ്ങ് ഉഴുത് മറിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Prepare us for the rain of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ മഴയ്ക്കായിട്ട് കർത്താവ് ഹൃദയങ്ങളെ ഒരുക്കണമോ.
Give us a longing to glorify your name.
അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക്
നൽകണമേ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.